പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, യേശുവിൻ്റെ കാലത്തെ പലസ്തീനായിലെ സാമ്പത്തിക വ്യവസ്ഥിതിയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാരെന്നും സമ്പന്നരെ നിങ്ങൾക്ക് ദുരിതമെന്നും സുവിശേഷ ഭാഗ്യങ്ങളുടെ ഭാഗമായി ഉദ്ഘോഷിച്ച യേശു നസറത്തിൽ തൻ്റെ പ്രസംഗം ആരംഭിച്ചു തന്നെ ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ദരിദ്രരും ധനികരും ആരായിരുന്നു, എന്തായിരുന്നു അവരുടെ അവസ്ഥ, എങ്ങനെയാണ് ചില ധനികരും മറ്റൊരു ദരിദ്രരുമായി തീരുന്നത്, പലസ്തീനായിലെ അന്നത്തെ സാമ്പത്തിക വ്യവസ്ഥിതി എന്തായിരുന്നു, ഇത് കാണാനുള്ള ശ്രമമാണ് നമ്മൾ ഈ പ്രഭാഷണത്തിലൂടെ നടത്തുന്നത്. പലസ്തീനായുടെ ഭൂപ്രകൃതിയും അതിൻ്റെ സവിശേഷതകളും നമ്മൾ കണ്ടു കഴിഞ്ഞു. പലസ്തീനായുടെ പ്രത്യേകത അതൊരു കാർഷിക മേഖലയായിരുന്നു എന്നുള്ളതാണ്. പലസ്തീനായിൽ വാസമുറപ്പിച്ച ഇസ്രായേൽക്കാർ ആരംഭത്തിൽ ഇടയന്മാരായിരുന്നെങ്കിലും കാനാനിൽ വാസമുറപ്പിച്ച ശേഷം അവർ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടു. യേശുവിൻ്റെ കാലമായപ്പോൾ പലസ്തീന മൊത്തം ഒരു കാർഷിക ഭൂമിയായിരുന്നു, പൊതുവെ സമ്പന്നമായ കൃഷിസ്ഥലം. അതിൽ സമുദ്രതീരത്തുള്ള ഷാരോൺ ഷെഫാല എന്ന സമതലങ്ങളും ജോർദാൻ സമതലവും എസ്ത്രലോൺ ജസ്രയേൽ സമതലങ്ങളും എല്ലാം നല്ല കൃഷിയിടങ്ങളായിരുന്നു. ബാഷാൻ പ്രദേശങ്ങളും സമൃദ്ധിയുള്ള മേച്ചിൽപ്പുറങ്ങൾ, ഇങ്ങനെ തേനും പാലും ഒഴുകുന്ന പ്രദേശമെന്ന് ബൈബിളിൽ വിശേഷിപ്പിക്കുന്ന കാനാൻ ദേശം, അവിടുത്തെ ജനങ്ങൾ അധിക പങ്കും കാർഷിക വൃത്തിയിലാണ് ഏർപ്പെട്ടിരുന്നത്. കൃഷി നാട്ടിലുള്ളവരെ തീറ്റിപ്പോറ്റാൻ വേണ്ടി മാത്രമല്ല, അതിൽ കൂടുതൽ കയറ്റുമതിയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള കൃഷിയായിരുന്നു യേശുവിൻ്റെ കാലത്ത് അധികവും നടന്നിരുന്നത്, പ്രത്യേകിച്ചും ഗലീലയിൽ. ഗലീലി പ്രദേശങ്ങളിൽ ധാരാളം ധനികരായ മനുഷ്യരുണ്ടായിരുന്നു, അഥവാ ധനികർ ഗലീലി പ്രദേശം കീഴടക്കിയിരുന്നു എന്ന് പറയാം. വലിയ തോട്ടങ്ങൾ ഗലീലയിലാണ് ഉണ്ടായിരുന്നത്. മുന്തിരിത്തോട്ടത്തിൻ്റെ കഥ യേശു തന്നെ വിവരിച്ചിട്ടുണ്ട്. ധനികനായൊരു മനുഷ്യൻ തോട്ടം നട്ടുപിടിപ്പിച്ച് അവസാനം കൃഷി എല്ലാം പാട്ടക്കാരെ ഏൽപ്പിച്ചതിന് ശേഷം വിദൂരത്തേക്ക് പോവുകയും സമയമായപ്പോൾ പാട്ടം പിരിക്കാനായി വേലക്കാരെ പറഞ്ഞയക്കുകയും ചെയ്ത കഥ യേശു പറഞ്ഞതാണ്. യേശുവിൻ്റെ നാട്ടിൽ നിലനിന്നിരുന്ന സാമ്പത്തിക വ്യവസ്ഥിതിയെക്കുറിച്ച് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു കഥയാണ്. യേശുവിൻ്റെ പല ഉപമകളും ഇപ്രകാരമുള്ള കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ടതായിരുന്നു. കൃഷി ചെയ്തിരുന്നത് അധിക പങ്കും ധാന്യങ്ങളാണ്, ബാർലിയും കോതമ്പും ചോളവും കൃഷി ചെയ്തിരുന്നു. ഈ ധാന്യങ്ങൾ വലിയ ഒരു അളവ് വരെ കയറ്റുമതി ചെയ്യുകയും ചെയ്തിരുന്നു. ധാന്യങ്ങളോടൊപ്പം പഴവർഗ്ഗങ്ങളും ധാരാളം കൃഷി ചെയ്തിരുന്നു. മുന്തിരി, ഒലിവ്, അത്തി മുതലായ ഫലങ്ങൾ ആടുമേക്കിൽ തൊഴിലാക്കിയിരുന്നവരുമുണ്ട്, പ്രത്യേകിച്ചും ബാഷാൻ പ്രദേശത്ത്. അതുപോലെ തന്നെ ഗലീലയിലും കുറേയെല്ലാം ആടുമേക്കൽ നടന്നിരുന്നു. ഇങ്ങനെ കൃഷിയും ആടുമേക്കലുമായിരുന്നു സാധാരണ ജനങ്ങളുടെ തൊഴിലുകൾ. ഈ തൊഴിൽ ചെയ്ത് ജീവിച്ചിരുന്ന വ്യക്തികളുടെ സാമ്പത്തിക അവസ്ഥ എന്തായിരുന്നു? പലസ്തീനായിലെ ജനത്തെ സാധാരണ മറ്റേത് രാജ്യങ്ങളിലും എന്നതുപോലെ മൂന്ന് ഘട്ടങ്ങളായി, മൂന്ന് ഘടകങ്ങളായി നമുക്ക് തിരിക്കാം. സാമ്പത്തിക ശ്രേണിയിൽ മൂന്ന് തലങ്ങളിലായിട്ട് തിരിക്കാൻ സാധിക്കും. വളരെ ചുരുക്കം സമ്പന്നർ, വളരെയേറെ ഇടത്തരക്കാർ, അതിൽ കൂടുതൽ ദരിദ്രർ, ഇതായിരുന്നു പലസ്തീനായിലെ ജനങ്ങളുടെ അവസ്ഥ. ചുരുക്കം ധനികരേ ഉണ്ടായിരുന്നുള്ളൂ. ആരായിരുന്നു ധനികർ? പലസ്തീനായിലെ ധനികരെക്കുറിച്ച് പറയുമ്പോൾ ആദ്യമേ മനസ്സിലേക്ക് വരുന്നത് രാജവംശത്തിൽപ്പെട്ടവരാണ്. ഹെറോദേസ് മഹാരാജാവിൻ്റെ മക്കളും മക്കളുടെ മക്കളും കുടുംബക്കാരുമൊക്കെയായി ബന്ധപ്പെട്ട അനേകം രാജവംശജർ ധനികരായിട്ട് പലസ്തീനായിലുണ്ടായിരുന്നു. ഹെറോദേസ് മഹാരാജാവിൻ്റെ സ്വത്തിനെക്കുറിച്ച് പറയുമ്പോൾ 10,000 സ്വർണ്ണ ടാലൻ്റ് വരുമായിരുന്നു അദ്ദേഹത്തിൻ്റെ സമ്പത്ത് എന്ന് പറയാറുണ്ട്. ഒരു ടാലൻ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 25 കിലോ ആണ്. അത് തൂക്കമായും ഒരു നാണയമായും ഉപയോഗിക്കും. സ്വർണം 25 കിലോ എന്ന് പറയുമ്പോൾ അത് കാലഘട്ടത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് അതിൻ്റെ വില കൂടിയും കുറഞ്ഞും നമുക്ക് കണക്ക് കൂട്ടാവുന്നതാണ്. 25 കിലോ സ്വർണത്തിൻ്റെ വില എന്തുണ്ടെന്ന് നിങ്ങൾ തന്നെ കണക്ക് കൂട്ടി നോക്കുക. അതേസമയം ഒരു നാണയം, ഒരു വിനിമയത്തിനുള്ള നാണയം എന്ന രീതിയിൽ ടാലൻ്റ് പൊതുവെ വെള്ളി ടാലൻ്റാണ്. അതിൻ്റെ മൂല്യം കണക്കാക്കിയിരുന്നത് 6000 ദ്രാഖ്മ അഥവാ 6000 ദെനാരി എന്ന് പറയും. ദെനാരി റോമൻ നാണയമാണ്, ദ്രാഖ്മ ഗ്രീക്ക് നാണയവും, രണ്ടിൻ്റെയും മൂല്യം ഏതാണ്ട് ഒന്ന് തന്നെ. സുവിശേഷങ്ങളിൽ കൊടുത്തിരിക്കുന്ന ഉപമകളിലൂടെ ഇതൊക്കെ നോക്കുമ്പോൾ ഒരു ദെനാറി അല്ലെ ഒരു ദെനാറിയൂസ് ലത്തീനിൽ ഒരു ദെനാറ ഒരു മനുഷ്യൻ്റെ, ഒരു കൃഷിക്കാരൻ്റെ, ഒരു തൊഴിലാളിയുടെ ഒരു ദിവസത്തെ പണിക്കൂലിയാണെന്ന് കാണാം. തൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് വേലക്കാരെ വിളിച്ചവർക്ക് ഉടമസ്ഥൻ വാഗ്ദാനം ചെയ്തത് ഒരു ദെനാറയാണ്. ആ കൂലിയാണ് ദിവസത്തിൻ്റെ അവസാനം കൊടുത്തതും. അത് ന്യായമായ കൂലിയായി പരിഗണിക്കപ്പെടുകയും ചെയ്തു. ഇപ്പോൾ നമുക്ക് ഇന്നത്തെ അവസ്ഥ വെച്ച് 100-150 രൂപ എന്ന് കണക്കാക്കാം ഒരു ദെനാറ. അങ്ങനെ 6000 ദെനാറയാണ് ഒരു താലന്ത്. ആകട്ടെ, ഇത് നാണയത്തിൻ്റെ അവസ്ഥ. ഷെക്കലാണ് പൊതുവെ യഹൂദർ ഉപയോഗിച്ചിരുന്ന നാണയം. ഒരു ഷെക്കൽ 4 ദെനാറയ്ക്ക് തുല്യമാണ്, അഥവാ 4 ദിവസത്തെ വേലക്കൂലിയാണ് ഒരു ഷെക്കൽ. നമ്മൾ നേരത്തെ പറഞ്ഞ കണക്കനുസരിച്ചാണെങ്കിൽ ഏകദേശം 500-600 രൂപ എന്ന് കണക്കാക്കാൻ പറ്റും ഒരു ഷെക്കൽ. ഇങ്ങനെയുള്ള 30 ഷെക്കലാണ് യേശുവിന് വിലയായി കൽപ്പിച്ചത്. 30 ഷെക്കൽ അഥവാ 120 ദെനാറ അഥവാ 12000 രൂപ യേശുവിനെ വിറ്റ് കിട്ടിയ തുക അതായിരുന്നു. ആകട്ടെ, ധനികരെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. ധനികർ പ്രധാനമായും രാജവംശത്തിൽപ്പെട്ടവരായിരുന്നു എന്ന് കണ്ടു. പക്ഷേ രാജവംശജർ മാത്രമല്ല, മറ്റ് ധനികരുമുണ്ടായിരുന്നു. ചുരുക്കമായെങ്കിലും വിദേശികൾ അഥവാ വിദേശത്ത് വാസമുറപ്പിച്ച യഹൂദർ പലസ്തീനായിൽ, പ്രത്യേകിച്ചും ഗലീലി പ്രദേശങ്ങളിൽ ഭൂഭാഗങ്ങൾ സ്വന്തമായി വാങ്ങുകയും അവിടെ കൃഷി ഇറക്കുകയും ചെയ്തിരുന്നു. കൃഷി നടത്താനായി മാനേജർമാരെ ഏൽപ്പിച്ചിരുന്നു, മേൽനോട്ടക്കാരെ. ഇങ്ങനെ പലസ്തീനായ്ക്ക് പുറത്തോ അല്ലെങ്കിൽ പലസ്തീനായിലെ പ്രധാനപ്പെട്ട നഗരങ്ങളായ ജെറൂസലേം, ടിബേരിയാസ്, അതല്ലെങ്കിൽ കേസറിയ മരിത്തിമ മുതലായ പ്രധാന നഗരങ്ങളിൽ വസിച്ചുകൊണ്ട് വസിച്ചിരുന്ന തോട്ടം ഉടമകൾ ഇപ്രകാരമുള്ള ധനികരുടെ കൂട്ടത്തിൽപ്പെടും. മറ്റൊന്ന് വലിയ കയറ്റുമതി വ്യവസായക്കാരാണ്, വ്യാപാരികൾ. ഇസ്രായേലിൽ കയറ്റുമതിയും ഇറക്കുമതിയും വളരെ വ്യാപകമായി നടന്നുകൊണ്ടിരുന്നു. ധാന്യങ്ങളാണ്, കൃഷിയുമായി ബന്ധപ്പെട്ട കാർഷിക ഉൽപ്പന്നങ്ങളാണ് അധികമായും കയറ്റുമതി ചെയ്തിരുന്നത്. അക്കൂട്ടത്തിൽ കന്നുകാലികളും ആടുമാടുകളും രോമം കൊണ്ടുള്ള വസ്ത്രങ്ങൾ, രോമം മുതലായ സാധനങ്ങൾ കയറ്റുമതി ചെയ്തിരുന്നു പഴവർഗ്ഗങ്ങളും ധാന്യവർഗ്ഗങ്ങളോടൊപ്പം. ഇറക്കുമതി ചെയ്യുന്നത് അധിക പങ്കും ഉപഭോഗ വസ്തുക്കളാണ്, വലിയ വില കൂടിയ ഉപഭോഗ വസ്തുക്കൾ. അത് സ്വർണമുണ്ടാകാം, മറ്റു വിലപിടിപ്പുള്ള ലോഹങ്ങളുണ്ടാവാം, വിലപിടിച്ച തേക്കും ചന്ദനവും ഈട്ടിയും പോലുള്ള മരങ്ങളുണ്ടാവാം, സുഗന്ധദ്രവ്യങ്ങളുണ്ടാവാം, പട്ടും വസ്ത്രങ്ങളുണ്ടാവാം. ഇങ്ങനെ സുഗന്ധദ്രവ്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു സംഭവം ശ്രദ്ധയിലേക്ക് വരും. യേശുവിൻ്റെ മരണത്തിന് തൊട്ട് മുമ്പ് ബെഥാനിയായിൽ വെച്ച് തൈലാഭിഷേകം നടത്തിയ മറിയത്തിൻ്റെ കഥ സുവിശേഷന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിലപിടിച്ച ഒരു കുപ്പി നാർദീൻ തൈലം യേശുവിൻ്റെ തലയിലൊഴിച്ചു, ശിരസിൽ പൂശി എന്നാണ് സുവിശേഷന്മാർ പറയുക. അത് കണ്ട് അത്ഭുതപ്പെട്ട യൂദാസ് ചോദിച്ചുവത്രേ, ഈ വലിയ നഷ്ടം എന്തിന്? എന്തിന് ഇപ്ര വലിയ തുക നഷ്ടപ്പെടുത്തി? 300 ദേനാറയ്ക്ക് ഇത് വിൽക്കാൻ സാധിക്കുമായിരുന്നു. 300 ദേനാറ വിലയെന്ന് പറയുമ്പോൾ ഏതാണ്ട് 45000 രൂപയോളം വരും. ഒരു മനുഷ്യൻ്റെ ഒരു വർഷത്തെ അധ്വാനത്തിൻ്റെ ഫലമാണ് 300 ദേനാറ. അപ്പോൾ ഒരു വർഷം മുഴുവനും ഒരു വാഹപ്പെട്ടവൻ അധ്വാനിച്ചാൽ കിട്ടുന്ന തുക ഒരു കുപ്പി സുഗന്ധദ്രവ്യത്തിന് വേണ്ടി മുടക്കാൻ കഴിവുള്ളവർ പാവപ്പെട്ടവരല്ല, ധനികരായിരുന്നു. ഇങ്ങനെ കയറ്റുമതിയും ഇറക്കുമതിയും തൊഴിലാക്കിയ വലിയ വ്യാപാരികളുണ്ടായിരുന്നു, വലിയ സമ്പന്നരായി. മൂന്നാമത്തെ ഗണം പണമിടപാട്ടുകാരാണ്. പണം വായ്പയായി കൊടുക്കാം, നിൻ്റെ അയൽക്കാരൻ ദരിദ്രനാവുമ്പോൾ, അവൻ ആവശ്യം അനുഭവിക്കുമ്പോൾ അവനാവശ്യമായ തുക പലിശ വാങ്ങാതെ കൊടുക്കണം എന്ന് ബൈബിളിലൊരു നിയമമുണ്ടായിരുന്നു. നിയമാവർത്തന പുസ്തകം 23-ാമത്തെ അധ്യായം 19-20 വാക്യങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കും: നിൻ്റെ സഹോദരന് ഒന്നും പണമോ ഭക്ഷ്യസാധനങ്ങളോ മറ്റെന്തെങ്കിലുമോ പലിശയ്ക്ക് കൊടുക്കരുത്. വിദേശീയന് പലിശയ്ക്ക് കൊടുക്കാം, എന്നാൽ നിൻ്റെ സഹോദരൻ നിന്ന് നീ പലിശ വാങ്ങരുത്. ഇതേ ആശയം തന്നെ പുറപ്പാട് പുസ്തകം 22-ാമത്തെ അധ്യായം 25-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണും: നിന്നോടൊന്നിച്ച് വസിക്കുന്ന എൻ്റെ ജനത്തിൽ ദരിദ്രരായ ആർക്കെങ്കിലും നീ വായ്പ കൊടുത്താൽ പലിശയ്ക്ക് കടം കൊടുക്കുന്നവനെ പോലെ പെരുമാറരുത്. അവരിൽ നിന്ന് പലിശ ഈടാക്കുകയും അരുത്. സ്വന്തക്കാരിൽ നിന്ന് പലിശ ഈടാക്കരുത്, അന്യനിൽ നിന്ന് പലിശ ഈടാക്കാം. ഇതായിരുന്നു പഴയ നിയമത്തിലെ വ്യവസ്ഥ. പുതിയ നിയമകാലമായപ്പോൾ, യേശുവിൻ്റെ കാലമായപ്പോഴേക്കും ഈ വ്യവസ്ഥകളൊന്നും പാലിക്കപ്പെട്ടില്ല. അതിന് തക്കതായ കാരണങ്ങൾ അവർ കണ്ടെത്തുകയും ചെയ്തു. അതുകൊണ്ട് പണം പലിശയ്ക്ക് കൊടുക്കുന്ന വലിയ ബാങ്ക് ഉടമകൾ രംഗത്ത് വന്നു. അന്യായമായ പലിശയെക്കുറിച്ചൊക്കെ ഉള്ള കാഴ്ചപ്പാടുകളും കടന്നു വന്നു. പണം പലിശയ്ക്ക് കൊടുക്കുന്ന പണമിടപാട്ടുകാരെ, ഈ കൂട്ടത്തിൽ വലിയ സമ്പന്നരുടെ പട്ടികയിൽപ്പെടുന്ന ഒരു വിഭാഗമാണ് പ്രധാന പുരോഹിതനും പുരോഹിത പ്രമുഖന്മാരും. പലസ്തീനയിലെ ഏറ്റവും വലിയ സമ്പന്നരുടെ കൂട്ടത്തിലാണ് പ്രധാന പുരോഹിതനും ഉൾപ്പെടുക. പ്രധാന പുരോഹിതനെയും പുരോഹിത പ്രമുഖന്മാരെയും കുറിച്ചൊക്കെ നമ്മൾ പിന്നീട് പഠിക്കുന്നതായിരിക്കും. ഏതായാലും ചുരുക്കം പേര് വലിയ സമ്പന്നരായി കഴിഞ്ഞിരുന്നു പലസ്തീനയിൽ. അവർക്ക് ഇഷ്ടം പോലെ പണം ചിലവഴിക്കാൻ സാധിക്കുമായിരുന്നു, അതിനുള്ള സൗകര്യങ്ങളുമുണ്ടായിരുന്നു. ആഡംബരങ്ങളിൽ മുഴുകിയിരുന്ന അവരെക്കുറിച്ച് യേശു ഒരു ഉപമയിലൂടെ പറയുന്നുണ്ട്. ലൂക്കാ എഴുതിയ സുവിശേഷം 16-ാമത്തെ അധ്യായത്തിൽ ഒരു ധനവാന്റെ കഥ ഇപ്രകാരമാണ് യേശു പറയുന്നത്. 16-ാം അധ്യായം 19-ാം വാക്യം: ഒരു ധനവാനുണ്ടായിരുന്നു. ധനവാന്റെ സ്വഭാവമാണ്, അയാളുടെ പേര് പറയുന്നില്ല. അവൻ ചെമന്ന പട്ടും മൃദുല വസ്ത്രങ്ങളും ധരിക്കുകയും എന്നും സുഭിക്ഷമായി ഭക്ഷിച്ച് ആനന്ദിക്കുകയും ചെയ്തിരുന്നു. ആഡംബരത്തിൽ ജീവിക്കുന്ന ധനികർ, അവരുടെ വലിയ ഒരു വിനോദമായിരുന്നു വിരുന്നുകൾ നടത്തുക. മിക്കവാറും എല്ലാ ദിവസവും വിരുന്നുകൾ നടത്തുന്ന ധനികരുണ്ടായിരുന്നു. വൈകുന്നേരം 6 മണിയോടുകൂടി ആരംഭിക്കുന്ന വിരുന്ന് വെളുപ്പാങ്കാലത്ത് 3 മണിയും 4 മണിയും ഒക്കെ ആവുമ്പോഴായിരിക്കും അവസാനിക്കുക. റോമക്കാരെ പോലെ തന്നെയാണ് ഇസ്രായേലിലെ സമ്പന്നരും വിരുന്ന് നടത്തിയിരുന്നത്. ആ വിരുന്നിൽ വിനോദങ്ങളുണ്ടാവും. ആ വിരുന്ന് സർക്കാരം വളരെ വലിയ ചിലവ് കൂടിയ ഒരു പ്രവൃത്തിയുമായിരുന്നു. വലിയ ധനികർക്ക് വിരുന്നുകൾ നടത്തുക ഒരു വലിയ വിനോദമായിരുന്നു, നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ആഡംബരങ്ങൾക്ക് വേണ്ടി പണം മുടക്കാൻ അവർക്കൊരു മടിയുമുണ്ടായിരുന്നില്ല. ചുരുക്കം ചില സ്ത്രീകളെക്കുറിച്ച് റബ്ബിമാരുടെ പരാമർശങ്ങൾ കാണും. ചരിത്രകാരന്മാരും പറയുന്നുണ്ട്, അവരുടെ ഒരു വിനോദം വിലപിടിച്ച രത്നങ്ങൾ വീഞ്ഞിൽ ലയിപ്പിച്ച് കുടിക്കുക എന്നതായിരുന്നു. സാധാരണ ആഭരണങ്ങളായിട്ട് ഉപയോഗിക്കുന്നതാണ് രത്നങ്ങൾ, പക്ഷേ അത് പ്രത്യേക മരുന്നുകളുടെ സഹായത്തോടുകൂടി ലയിപ്പിച്ച് വീഞ്ഞിൽ ലയിപ്പിച്ച് കുടിക്കുന്നത് ഒരു വലിയ ആഡംബരമായി പ്രൗഢിയുടെ പ്രകടനമായി കണക്കാക്കിയിരുന്നു. എന്നും പുതിയ പുതിയ ഉപാധികൾ കണ്ടെത്തുമായിരുന്നു തങ്ങളുടെ പണം ചിലവഴിക്കാൻ. ഒരു ധനികനുണ്ടായിരുന്നു, അവൻ ചെമന്ന പട്ടും മൃദുല വസ്ത്രങ്ങളും ധരിക്കുകയും എന്നും വിരുന്നുണ്ണുകയും ചെയ്തിരുന്നു. ആ വിരുന്നുണ്ണുന്ന വിരുന്ന് നടത്തുന്ന ധനികൻ്റെ പടിവാതിൽക്കിൽ കിടന്ന ലാസറിനെക്കുറിച്ചും യേശു പരാമർശിക്കും. 2-ാമത്തെ വിഭാഗം ഇടത്തരക്കാരാണ്. സ്വന്തമായി എന്തെങ്കിലും തൊഴിലുള്ളവർ, ഒരു തുണ്ട് ഭൂമി സ്വന്തമായിട്ടുള്ള, ഒരു വ്യാപാര സ്ഥാപനം സ്വന്തമായിട്ടുള്ള ഇടത്തരക്കാർ, അവർ വളരെയേറെ ഉണ്ടായിരുന്നു പലസ്തീനയിൽ. ധനികരല്ല, ദരിദ്രരെന്ന് അവർ വിശേഷിപ്പിക്കാനുമാവില്ല. അവരാണ് രാജ്യത്തെ നികുതി ഭാരം അധികവും താങ്ങേണ്ടി വന്നിരുന്നത്. നമ്മൾ നേരത്തെ കണ്ടുകഴിഞ്ഞു, ഏകദേശം വരുമാനത്തിൻ്റെ 30 മുതൽ 40% നികുതിയായി കൊടുക്കേണ്ടി വരുന്നതിന്. ചുങ്കക്കാരുടെയും സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെയും പീഡനങ്ങൾക്ക് വിധേയരായിത്തീരുന്നവരാണ് ഇടത്തരക്കാരായ കൃഷിക്കാരും ചെറുകിട വ്യാപാരികളും കൈത്തൊഴിലുകാരുമെല്ലാം. മത്സ്യബന്ധനം തൊഴിലാക്കിയിരുന്ന യേശുവിൻ്റെ ശിഷ്യന്മാർ പലരും ഇപ്രകാരമുള്ള ഇടത്തരക്കാരായിരുന്നു. ആശാരി പണി നടത്തിയിരുന്ന യേശുവും ഇപ്രകാരമുള്ള ഇടത്തരക്കാരുടെ കൂട്ടത്തിലാണ് പെടുക. അവർ സാവകാശം ഇടത്തരക്കാരുടെ മട്ടിൽ നിന്ന് ദരിദ്രരുടെയും അടിമകളുടെയും തട്ടിലേക്ക് താഴ്ന്നതായിട്ട് കാണും. പലപ്പോഴും താങ്ങാനാവാത്ത നികുതി ഭാരമാണിത് ഒരു കാരണമായി തീരുക. പലപ്പോഴും കൃഷി നഷ്ടത്തിൽ കലാശിച്ചു എന്ന് വരും. കടം വാങ്ങിയ തുക കൊടുത്തു വിട്ടാൻ സാധിക്കാതെ വന്നുവെന്ന് വരും. പലിശയടക്കം മുതൽ കൊടുക്കാൻ സാധിക്കാതെ വരുമ്പോൾ പലിശയ്ക്ക് കടം കൊടുത്തവൻ കടം വാങ്ങിയവൻ്റെ സ്വത്ത് ജപ്തി ചെയ്യുക പതിവായിരുന്നു. അതിനെക്കുറിച്ചും യേശു പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഭാര്യയെയും മക്കളെയും അടിമകളായി വിൽക്കാനും അവസാനം കടം വാങ്ങിയവനെ തന്നെ ചന്തയിൽ ലേലം വിളിക്കാനും ഒക്കെ തയ്യാറാകുന്ന ഒരു സമൂഹം. സാവകാശം ഇടത്തരക്കാരുടെ നല്ലൊരു പങ്ക് തീരെ പാവപ്പെട്ടവരായി ദരിദ്രരായി തീരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു പലസ്തീനായിൽ. മൂന്നാമത്തെ വിഭാഗം ദരിദ്രരാണ്. സ്വന്തമായി ഒന്നുമില്ലാത്തവർ, സ്വന്തമായൊരു വീടോ സ്വന്തമായി സ്ഥിരമായൊരു തൊഴിലോ സ്വന്തമായൊരു വരുമാന മാർഗമോ ഇല്ലാത്തവരാണ് പാവപ്പെട്ടവർ. എപ്പോഴെങ്കിലും ആരെങ്കിലും ജോലിക്ക് വിളിക്കും എന്ന് വിചാരിച്ച് കാത്തു നിൽക്കുന്ന തൊഴിലാളികളെക്കുറിച്ച് യേശു തൻ്റെ ഉപമയിലൂടെ പറഞ്ഞിട്ടുണ്ട്. വൈകുന്നേരം 5 മണിയാവുമ്പോഴും ചന്തയിൽ ആരെങ്കിലും ജോലിക്ക് വിളിക്കുമെന്ന് കരുതി കാത്തുനിന്ന വേലക്കാരെക്കുറിച്ചും യേശു പറയുന്നുണ്ട്. ഇങ്ങനെ തൊഴിൽ തേടി ലഭിക്കാതെ പോകുന്നവർ, വല്ലപ്പോഴും മാത്രം ജോലി കിട്ടുന്നവർ, ഇവരൊക്കെ പാവപ്പെട്ടവരുടെ പട്ടികയിൽപ്പെടും. പലപ്പോഴും ഒരു നേരം പോലും വയറു നിറയെ ആഹാരം കഴിക്കാൻ സാധിക്കാതെ വരുന്നവരാണിവർ. അങ്ങനെ വരുമ്പോൾ ഭിക്ഷയാചിക്കുക പതിവായിത്തീരും. പലപ്പോഴും അടിമകളായി സ്വയം വിൽക്കാനും ഇവർ നിർബന്ധിതരാകും. ഇങ്ങനെ അടിമകളുടെയും ഭിക്ഷക്കാരുടെയും എണ്ണം വർദ്ധിച്ചു വന്നിരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു പലസ്തീനായിൽ യേശുവിൻ്റെ കാലത്ത്. ഭിക്ഷ കൊടുക്കുന്നത് ഒരു വലിയ പുണ്യപ്രവൃത്തിയായി അവർ കരുതിയിരുന്നു. ഭിക്ഷ കൊടുക്കാൻ ഫരിസേയ നേതാക്കന്മാർ എല്ലാവരെയും പ്രേരിപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഭിക്ഷകരായി ഈ ജനത്തെ മാറ്റുന്ന സംവിധാനങ്ങൾക്കെതിരെ ശബ്ദിക്കാൻ ആരും അധികം തയ്യാറായില്ല. യേശുവിൻ്റെ ഉപമകളിൽ ഇപ്രകാരമുള്ള പാവപ്പെട്ടവരുടെ അവസ്ഥാവിശേഷങ്ങളും വ്യക്തമാകും. ഭിക്ഷാടനത്തിന് പുറമെ അഥവാ ഭിക്ഷയ്ക്ക് യാചിക്കുന്നതിന് പകരം മോഷണം തൊഴിലാക്കിയവരുമുണ്ടായിരുന്നു. കള്ളന്മാരും കൊള്ളക്കാരും വർദ്ധിച്ചു വരുന്നൊരു കാലഘട്ടമായിരുന്നു അത്. ഇങ്ങനെ സമൂഹത്തിൽ ഉണ്ടായിരുന്ന സ്വത്ത് ഭൂരിഭാഗവും കൈയടക്കിയ ചുരുക്കം ചില ധനികർ തങ്ങളുടെ സ്വത്ത് പൂർണ്ണമായും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇടത്തരക്കാരായ മനുഷ്യർ, എല്ലാം നഷ്ടപ്പെട്ട് സ്വന്തമായി ഒന്നുമില്ലാതായിത്തീർന്ന പാവപ്പെട്ടവർ, ഇങ്ങനെ സാമ്പത്തിക തലത്തിൽ പല തട്ടുകളായി തിരിഞ്ഞ ഈ സമൂഹത്തിലേക്ക് യേശു കടന്നു വരുമ്പോൾ ഇടത്തരക്കാരനായിട്ടാണ് യേശു വന്നത്, ഒന്നുമില്ലാത്തവനായിട്ടല്ല. അതേസമയം തൻ്റെ പരസ്യജീവിതവും സുവിശേഷ പ്രഘോഷണവും ആരംഭിക്കുമ്പോൾ തനിക്കുണ്ടായിരുന്ന പണിശാല പോലും ഉപേക്ഷിച്ചിട്ടാണ് അവൻ ഇറങ്ങിത്തിരിക്കുക. കുറുനരികൾക്കും ആളങ്ങളുണ്ട്, ആകാശപ്പറവുകൾക്ക് കൂടുകളുണ്ട്, മനുഷ്യപുത്രന് തലചായ്ക്കാനിടമില്ല എന്ന് പറയുന്ന യേശു പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവനായി പാവപ്പെട്ടവരുടെ അവസ്ഥ സ്വീകരിച്ചവനാണ്. അപ്രകാരം ഒരു അവസ്ഥയിലേക്ക് തൻ്റെ ശിഷ്യന്മാരെയും യേശു ക്ഷണിക്കുകയുണ്ടായി. ഇടത്തരക്കാരായിരുന്ന ശിഷ്യന്മാർ വള്ളവും വലയും തങ്ങളുടെ പണിയായുധങ്ങൾ ഉപേക്ഷിച്ചിട്ടാണ് യേശുവിൻ്റെ പിന്നാലെ പോവുക. ഒരു പുതിയ സംരംഭത്തിൻ്റെ തുടക്കമാണിവിടെ. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ദരിദ്രരെ സദ്വാർത്ത അറിയിക്കാനായി കടന്നു വന്ന കർത്താവായ യേശുവേ, ദരിദ്രരോട് ദാതാത്മ്യം പ്രാപിക്കുകയും ദരിദ്രരുടെ ദുഃഖങ്ങളും വേദനകളും സ്വന്തം ജീവിതത്തിൽ അനുഭവിക്കുകയും ചെയ്ത അവിടുന്ന് ഞങ്ങളുടെ എല്ലാവരുടെയും ദുഃഖങ്ങൾ ഉത്കണ്ഠകൾ അറിയുന്നവനാണ്. ഇതറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ നിങ്ങളെ പഠിപ്പിച്ചത്. ഞങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം പിതാവിനെ ഏൽപ്പിക്കുക. നാളെയെക്കുറിച്ച് ആകുലരാകേണ്ട, വ്യഗ്രത വേണ്ട, ഉത്കണ്ഠ വേണ്ട എന്ന്. ഉത്കണ്ഠ കൂടാതെ പിതാവിൻ്റെ പരിപാലനം ആശ്രയിച്ചുകൊണ്ട് ഉള്ളത് പങ്കുവെച്ച് സഹോദരങ്ങളായി ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്കെല്ലാവർക്കും പ്രദാനം ചെയ്യണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.